പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 16 ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന് നിസ്തുല്യമായ നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും വന്ദനമറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം നെഹെമ്യാവിൻ്റെ പുസ്തകം 1:4 തിരുവചനമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്നാൽ. പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥനയിൽ ആരംഭിക്കുന്ന പുസ്തകമാണ് നെഹെമ്യാവിൻ്റെ പുസ്തകം. ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് ആയിരുന്നു നെഹെമ്യാവെന്ന് സംശയലേശം കൂടാതെ നമുക്ക് പറയാൻ കഴിയും. ഈ പുസ്തകം BC 433 യെരുശലേമിൽ വച്ച് എഴുതുവാൻ ഇടയായി തീർന്നു. ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ജനത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. BC 537 സെരുബാബേലിൻ്റെ നേതൃത്വത്തിലും BC 458 എസ്രയുടെ നേതൃത്വത്തിലും BC 445 നെഹെമ്യാവിൻ്റെ നേതൃത്വത്തിലും മടങ്ങി വന്ന സ്തോത്രം ജനത്തിൻ്റെ 430 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന സ്തോത്രം നെഹെമ്യാവും, അതുപോലെ മന്ത്രിയായിരുന്ന അതോടൊപ്പം പുരോഹിതനുമായിരുന്ന എസ്രയും, നെഹെമ്യാവ് പിന്നീട് യെരുശലേമിലെ ഗവർണറായി, അതായത് ദേശാധിപതിയായി ഉയർത്തപ്പെട്ടു എന്നുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. ഈ രണ്ട് പ്രവാചകന്മാരോടൊപ്പം മലാഖി പ്രവാചകനും ഈ ഒരേ കാലത്ത് ശുശ്രൂഷ ചെയ്തു എന്ന് അനുമാനിക്കുകയാണ്. ഈ പുസ്തകത്തിലെ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് വലിയ നവീകരണ കർത്താവ് എന്നുള്ള നിലയിലാണ് നെഹെമ്യാവിൻ്റെ പുസ്തകം 13:4-22 വരെ വാക്കുകൾ അത് വ്യക്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ പുതിയ നിയമ തെളിവ് മത്തായി സുവിശേഷം 23:1-36 വരെ വാക്യങ്ങളിലും ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് സ്തോത്രം, യഥാർത്ഥ ആത്മഭാരം എന്നുള്ളതാണല്ലോ. പ്രിയമുള്ളവരെ, സ്തോത്രം. നെഹെമ്യാവ് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ജനത്തെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും സ്തോത്രം യെരുശലേമിൽ നിന്ന് മടങ്ങി വന്നവരോട് ചോദിക്കുമ്പോൾ, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ജനം വലിയ കഷ്ടത്തിനും അപമാനത്തിലും ഇരിക്കുന്നു എന്നും, സ്തോത്രം, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും വാതിലുകൾ തീവച്ച് വെന്തും കിടക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, 4 ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ഇവിടെ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഒരു കൊച്ചുകുട്ടി ഇരുന്ന് കരയുന്നത് പോലെ, ഓ ഈ വലിയ സ്തോത്രം വ്യക്തിത്വത്തിനുടമയായ നെഹെമ്യാവ് ഇരുന്ന് കരഞ്ഞു എന്ന് മാത്രമല്ല, ഉപവസിച്ച് ദുഃഖിച്ച് കരഞ്ഞ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയാണ്. മാത്രമല്ല, തൻ്റെ ഏറ്റുപറച്ചിൽ അതിൻ്റെ 6 ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു എന്നാണ് നെഹെമ്യാവിൻ്റെ നിലവിളി. നെഹെമ്യാവ് ദൈവത്തോടെ നിലവിളിച്ചത്, കർത്താവേ, ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ നീതി നന്മ ഓർക്കണമെന്നല്ല, ഞാനും എൻ്റെ പിതാക്കന്മാരും പാപം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ ദീർഘനാൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുകയാണ്. അതിൻ്റെ അനന്തരഫലം എന്നവണ്ണം അതിൻ്റെ 2 അധ്യായത്തിൽ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ 20 ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന് മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും രാജാവിന് മുമ്പാകെ ഓ സ്തോത്ര നെഹമ്യാവിൻ്റെ മുഖം ഓ വാടി ഇരുന്നിട്ടില്ല, ദുഃഖിതനായി അവൻ ഇരുന്നിട്ടില്ല. എന്നാൽ അവനെ ദുഃഖിപ്പിച്ച ഒരേ ഒരു കാര്യം, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, ആലയത്തിന്റെ വാതിലുകൾ തീ വെച്ച് വെന്തും ചുട്ടും കിടക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവന്റെ മുഖം വാടുവാനിടയായി തീർന്നു. രണ്ടാം വാക്യം, രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോട് ഇരിക്കട്ടെ എന്നോട് പറയുന്നത് കാണാൻ കഴിയുക. നെഹമ്യാവിന് അറിയാം, അത് ഞാൻ ദുഃഖിതനായി രാജാവിൻ്റെ മുമ്പിൽ നിന്നാൽ അതെൻ്റെ തലയ്ക്ക് പോലും സുരക്ഷിതത്വം ഇല്ലാതാക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആത്മഭാരത്തോടെ ദൈവസനിൽ കുറ്റമേറ്റു പറഞ്ഞ് നിലവിളിക്കുന്ന നെഹമ്യാവിനെ കാണുകയാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ കൊറോണ കാലത്ത് വിവിധ നിലയിലുള്ള വൈഷമ്യം ലോകം മുഴുവൻ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി, കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ തെറ്റിപ്പോയി, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, പ്രകൃതിയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവെ ഞാനും ഞങ്ങളുടെ പിതാക്കന്മാരും തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് ദൈവത്തോട് മനസ്സോടെ ഏറ്റുപറയാൻ ആര് തയ്യാറുണ്ടോ അവൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമാണ് നമുക്കുള്ളതെന്ന് ഇന്ന് പകൽ ഞാൻ ധൈര്യപ്പെടുത്തട്ട്. പ്രിയപ്പെട്ടവരെ, അത് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നെഹമ്യാവ് പ്രാർത്ഥിക്കുക മാത്രമല്ല, രാജകൽപ്പന പ്രകാരം നെഹമ്യാവിനെ യെരുശലേമിലേക്ക് അയക്കുകയും ഓ ദീർഘ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഓ മതിലിന്റെ പണി പൂർത്തീകരിക്കപ്പെടുകയും അത് മാത്രമല്ല ആലയത്തിന്റെ മുഴുവൻ അറ്റകുറ്റവും തീർത്ത് ഹല്ലേലൂയാ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ആ മതിലും ആലയവും ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നത് നമുക്കതിന് താഴെയുള്ള ഓ അധ്യായങ്ങളിൽ വായിക്കുവാനൊക്കെ കഴിയുകയാണ്. 6:15 ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിത് 7 മാസം 25 തീർത്തു എന്ന് വായിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തോബിയാവും സൻബല്ലത്ത് തുടങ്ങിയവർ ഓ മഹാപുരോഹിതന്റെ ചാർച്ചക്കാരായി ജാതീയരായിട്ടുണ്ടായിരുന്നവർ അവർ ഈ പണിക്കെതിരെ അവരുടെ സർവ കഴിവും ഉപയോഗിച്ച് എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്വർഗത്തിലെ ദൈവം സ്തോത്രം അവർക്ക് കാര്യം സാധിപ്പിച്ചു കൊടുത്തു. 8:2 അവർ സ്തോത്രം ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് ദൈവം ചെയ്ത നന്മയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ച് ആരാധനയും മഹത്വവും കരറ്റം നമുക്ക് കാണുവാൻ ഒക്കെയാണ് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രതിസന്ധികൾ, ഇത് ശാശ്വതമല്ല, ഇത് എന്നേക്കുമുള്ള പ്രതിസന്ധിയല്ല. ഓ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചത്തെ മനോഹരമായ ശില്പവിദ്യ കൊണ്ട് ഓ സ്തോത്രം നിർമ്മിച്ച സർവശക്തനായ ദൈവം ഇതിന് അറുതി വരുത്തി തരും. എന്നാൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മോട് ചേർത്ത് ഓ മറ്റ് സഹോദരങ്ങളുടെ ഓ മറ്റ് ജാതി മത വ്യത്യാസം നോക്കാതെ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കാനുള്ള കൃപയും ബലവും ദൈവം നമുക്ക് ധാരാളമായി ഈ പകൽ നൽകി തരുവാനിടയായി തീരട്ടെ. അത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഓ നെഹമ്യാവിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഓ അങ്ങ് കാണിക്കുന്ന ആ വലിയ ആത്മഭാരത്തിനായ സ്തോത്രം ഞങ്ങൾക്കും കേരളത്തെ കുറിച്ച്, കണ്ണൂർ ജില്ലയെ കുറിച്ച്, മലബാറിനെ കുറിച്ച്, ഭാരതത്തെ കുറിച്ച്, അപ്പൊ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളെ കുറിച്ച്, അത് കർത്താവേ ഓ കൊറോണ നിമിത്തം മരിച്ചു വീഴുന്ന, മരിച്ചു തീരുന്ന ജനത്തെ കുറിച്ചുള്ള ആത്മഭാരം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥനയ്ക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും നിലനിൽക്കുന്ന ഒരു ആത്മഭാരം കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെ വെറുത്ത് യഹോ ഭക്തി ഹല്ലേലൂയ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് വായിക്കുന്നത് പോലെ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറി നന്മ അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൂടുതൽ നന്ദി ഓ കൊറോണയാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, വേഗത്തിൽ വിടുവിക്കണം. ദൈവകൃപ ധാരാളം പകര് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.